മനോരഥ ജല, അതിൽ അലയടിക്കും അത്രേ ഈ നദിയില്. എന്താ അല്ല, തൃഷ്ണ തരംഗാകുല, തൃഷ്ണ തൃഷ്ണ എന്ന് വെച്ചാൽ ഇനി അത് കിട്ടിയേ മതിയാവും, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി ജീവിക്കാൻ പറ്റില്ല. എത്ര നിർബന്ധങ്ങളല്ലേ ജീവിതത്തില്, ഒരു കാപ്പി മുത്തൽ തുടങ്ങിയാൽ കല്യാണം കഴിക്കാനുള്ള ആള് വരെ എത്ര നിർബന്ധങ്ങളാ. ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതം മുഴുവൻ ശൂന്യമാവണ പോലെ പേടി. അത് കിട്ടിയാലോ നഷ്ടപ്പെടുവോ എന്നുള്ള പേടി. കിട്ടിയാൽ നഷ്ടപ്പെടുവോ, കിട്ടുന്നതിന് മുമ്പ് കിട്ടാൻ ഉള്ള ആഗ്രഹം കൊണ്ട് ദുഃഖിക്കും, കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുവോ എന്നുള്ള പേടി കൊണ്ട് ദുഃഖിക്കും. നഷ്ടപ്പെടുമ്പോ അത് മുഴുവൻ ജീവിതം മുഴുവൻ അതിന് പറഞ്ഞു 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 ദുഃഖിക്കും. ഇത്ര കണ്ട് നമ്മൾ ആസ്വദിക്കാൻ കാരണം അനുഭവമുള്ള ഒരു കാര്യം, ബാക്കിയൊക്കെ കൃഷ്ണ തരംഗാകുല. പിന്നെന്താണ് രാഗഗ്രാഹമതി, ഈ നദി അല്പം ഒന്ന് കടന്നു കളയാന്ന് വയ്ക്കുമ്പോഴാണ് രാഗം എന്ന് പറയണം മുതലെ പിടിച്ചു വലിക്കുന്നത്. ഈ നദി തരണം ചെയ്യാൻ ശ്രമിക്കുമ്പോ രാഗം, രാഗം എന്ന് വെച്ചാൽ എന്താ, അറ്റാച്ച്മെന്റ്. ഒരുമാതിരി വയസ്സായി, ഒരു പ്രസംഗം ഭാഗവതമൊക്കെ കേട്ട മതിന്ന് തോന്നി, ഇനി നാമം ജപിച്ച് എവിടെങ്കിലും ഏകാന്തത്തിൽ ഇരുന്നാ മതി. പക്ഷെ പേരക്കുട്ടിയുടെ മുഖം കണ്ടപ്പോ ഒക്കെ പോയി. എന്താ രാഗം, അറ്റാച്ച്മെന്റ് പിടിച്ചു വലിക്കുക. പോവാന്നൊക്കെ ഒരു വശം ശുഭേച്ഛ തോന്നുന്നുണ്ട്, പക്ഷേ ഈ രാഗം എന്ന് പറയണം മുതല കാലു പിടിച്ചങ്ങനെ വലിക്കുകയാണ്. എന്നിട്ടിപ്പോ ഒരുവിധം അതൊക്കെ ഒന്ന് ശമിച്ചു എന്ന് വെച്ചിട്ട് ശ്രവണമൊക്കെ ചെയ്ത് ഒന്ന് ഉറപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് വിതർക്ക വിഹഗ, മനസ്സ് അങ്ങനെ ഗുരുവാക്യത്തിൽ ശ്രദ്ധ വെച്ച് ഒന്ന് എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് പോവാൻ ശ്രമിക്കണ്ടേ. അപ്പൊ ആ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞു നമശിവായ ജപിക്കും സാധന. അപ്പൊ അതും എടുത്തോണ്ട് പോയി. പോകുമ്പോ അല്ല, എനിക്ക് ഇഷ്ട ദൈവം ഗുരുവായൂരപ്പനാണല്ലോ, ഞാൻ ശിവശിവാൻ ജപിച്ചാൽ ഗുരുവായൂരപ്പൻ ദേഷ്യപ്പെടില്ലേ. അപ്പോ വരെ ആരോ പറഞ്ഞു നാരായണ എന്ന് ജപിക്കുള്ളൂ. അപ്പൊ ശരി, ഇന്ന് അന്നിയെ ഞാൻ നാരായണ നാമമായി ജപിക്കുള്ളൂ. അത് ജപിക്കാൻ എടുത്തപ്പോഴാണ് ഞാൻ നമശിവായി ജപിക്കാൻ ഒരാൾ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലെങ്കിലോ, അതിലേക്ക് പോകും മനസ്സ്. ഇങ്ങനെ വിതർക്കം, സംശയം, വിപര്യം, വിപരീത ബുദ്ധികൾ ഇങ്ങനെ അലഞ്ഞ് 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 അവസാനം ധൈര്യദ്രുമധ്വംസിനി എന്നാണ്. ധൈര്യം എന്ന് പറയുന്ന ഒരു ബലമുള്ള വൃക്ഷത്തിനെ ഈ ആശയാവുന്ന നദി കടയോടെ വേരോടെ പുഴക്കിയെടുത്തളയും. മോഹം എന്ന് പറയുന്ന ചുഴി ഉള്ളിലേക്ക് വലിക്കും. അതിഗഹന ആഴമുള്ള നദി, ഇതൊന്നും കണ്ടു പേടിക്കണ്ട. ഈ വാസന നദിയെ, ആശയാവുന്ന നദിയെ എങ്ങനെ തരണം ചെയ്യാം എന്ന് വെച്ചാൽ, നദിയിലേക്ക് ഇറങ്ങിയാലാണ് വിഷമം. ഇറങ്ങുക വേണ്ട, നദി ഒഴുകിക്കൊണ്ടേ ഇരിക്കട്ടെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. നദിയിലെ വറ്റിക്കാനോ നദിയെ തടസ്സം ചെയ്യാനോ ഒന്നും ശ്രമിക്കേണ്ട. ഈ നദി വാസ്തവത്തിൽ നമ്മൾ ഈ നദിയിലൊന്നും വീണിട്ടില്ല. സംസാര സമുദ്രം എന്നൊക്കെ പറയണില്ലേ, എത്ര കാലം ഈ സമുദ്രമായിട്ട് തോന്നുന്നു വെച്ചാൽ, ഭാഗവതം പറയണത് ഗുരുവിന്റെ സന്നിധിയിൽ എത്തുന്നവരെ ഇത് സംസാര അമ്പുധി. ഗുരുവിൽ നിന്നും തത്വോപദേശം കിട്ടിയാൽ അമൃതാംബുധി എന്നാണ്. അവിടെ സമുദ്രമേ ഇല്ല, അവിടെ നദിയേ ഇല്ല. നമ്മൾ ഏതിനെ ആശാ നദി നോക്കുമ്പോൾ ഇത്ര നേരം വരട്ടിയോ, അത് ഇല്ല. വാസ്തവത്തിൽ ഇവിടെ രാഗവും ഇല്ല, ദ്വേഷവും ഇല്ല, സംശയവുമില്ല. ഇതൊക്കെ മനസ്സിന്റെ വെറും ചാപല്യങ്ങൾ. ഭഗവാൻ പറയണത് എന്ത് ചാപല്യം വേണമെങ്കിലും ഉണ്ടാവട്ടെ, ആ ചാപല്യത്തിനെ വാസ്തവം എന്ന് കരുതാതെ സംശയം ഉണ്ടാവുമ്പോ ആർക്ക് സംശയം. അതുകൊണ്ടാണ് രമണ മഹർഷി സംശയത്തിനെ ദൂരീകരിക്കുന്നതിന് പകരം സംശയിക്കുന്ന ആളെ പിടിച്ചത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഉടനെ ചോദിക്കും, ഈ സംശയിക്കണവൻ ആര്? അല്ലെങ്കിൽ ഈ സംശയത്തിനൊന്നും ഉത്തരം കൊടുത്തോണ്ടിരുന്നാലേ തൽക്കാലത്തേക്ക് സമാധാനമാവും, പിന്നെ അടുത്ത ദിവസം പിന്നെയും വേറെയൊരു സംശയം, പിന്നെ അത് തീർത്താൽ പിന്നെയൊരു സംശയം. എന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞ് ഇവർക്ക് സംശയം ചോദിക്കാന്ന് ഒരു അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ, സംശയമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പുതിയ പുസ്തകം എടുത്ത് പഠിച്ചിട്ട് സംശയം ഉണ്ടാക്കും, തീരില്ല. ഇത് ഈ ചിത്ത ചാഞ്ചല്യമാണ്, ചാപല്യമാണ്. അപ്പൊ ഈ സംശയിക്കണവൻ ആരാണ്? സംശയിക്കണവൻ ആരാ? ഞാൻ അല്ലേ? ഞാനല്ലേ സംശയിക്കണത്? എല്ലാ സംശയവും എനിക്കല്ലേ? സംശയം എന്ന് പറയുന്നത് ഒരു ചിത്തവൃത്തിയല്ലേ? ദുഃഖം ആർക്കാണ്? എനിക്ക് ദുഃഖം. ദുഃഖിക്കണ ഞാൻ ആരാ? അപ്പൊ എന്തു വിചാരങ്ങൾ വരുമ്പോഴും ഈ ഒരു നിരോധ സംസ്കാരത്തിന് വളർത്തണം. മനസ്സ് ഹാബിറ്റ് കൊണ്ടാണ്, മനസ്സിൽ ചിത്തവൃത്തികൾ ഉണ്ടാവണം. പുതിയ ഒരു ഹാബിറ്റ് വളർത്തണം. എന്താണെന്ന് വെച്ചാൽ, മനസ്സിൽ എന്തു വിചാരം വരുമ്പോഴും ആ വിചാരത്തിന്റെ വഴിയിലേക്ക് പോവാതെ ഈ വിചാരം ആർക്ക് വരണമെന്നൊരു ചോദ്യം ഉള്ളിൽ ചോദിക്കാം. ആദ്യം അങ്ങനെ തന്നെ തുടങ്ങാം. ഒരു സിമ്പിളായിട്ട് ദേഷ്യം വരുമ്പോ ദേഷ്യത്തിനെ അടക്കാനും നിൽക്കണ്ട, ദേഷ്യത്തിനെ യാതൊരു വിധത്തിൽ നിയന്ത്രിക്കാനും നിൽക്കണ്ട. ആ ദേഷ്യത്തിനെ വരുന്ന സമയത്ത് തന്നെ ഈ ദേഷ്യം ആർക്ക് വരും? എനിക്ക് ദേഷ്യം വരും, എനിക്ക് ദേഷ്യം വരും, ഞാൻ കോപിക്കുന്നു, എനിക്കാണോ കോപം വരണം? അപ്പോ നമ്മളുടെ ശരീരത്തിന്റെ കേന്ദ്രഭാഗത്തില് ഒരു സ്ഫുരണം, അതിനാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഫുരണം, എനിക്ക് ദേഷ്യം വരണു, എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാ പിന്നെ വരാതിരിക്കുവോ, ഞാൻ എങ്ങനെയുള്ള ആളാണ്, ഇതൊക്കെ ഇതിനൊക്കെ സെന്റർ ഈ തോട്ട്സ്, ഇതൊക്കെ ചിത്തവൃത്തി. ഈ ചിത്തവൃത്തിക്ക് നടുവില് ഒരു സ്ഫുരണ, ഞാൻ 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 എന്നൊരു സ്ഫുരണ. ആ സ്ഫുരണയെ വിടാതെ പിടിക്കുക. ദേഷ്യം എന്നുള്ള ആ ചിത്തവൃത്തിയിൽ നിന്നും സ്ഫുരണയിലേക്ക് തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആദ്യത്തെ പടി. ആദ്യത്തെ പടി അതാണ്. ദേഷ്യം വരുമ്പോ ഈ ഒരു രഹസ്യം നമുക്ക് പിടികിട്ടിയാൽ എന്തു വികാരത്തിനെയും നമ്മളുടെ കയ്യിൽ വെക്കാം. ജീവിതത്തിന് ഓരോന്നായിട്ട് നിയന്ത്രിക്കാനുള്ള വഴിയൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ദേഷ്യം മാറാനൊരു വഴി, കാമം മാറാനൊരു വഴി, അസൂയ മാറാനൊരു വഴി ഒന്നും വേണ്ട. എല്ലാത്തിനെയും കാമം, അസൂയ, ദേഷ്യം, ദ്വേഷം, രാഗം എല്ലാത്തിനെയും കൂടി കെട്ടിയിട്ടിരിക്കുന്ന ഒരു കുറ്റിയാണ് ഈ അഹങ്കാരം. അതിനെ ഇളക്കിയാൽ എല്ലാ അളവും, അതിനെ പിടിച്ചാൽ എല്ലാ അളവും, എല്ലാ ദുഃഖത്തിനും മൂലം ഇവനാണ്. ശ്രീരാമചന്ദ്രൻ വാസിഷ്ഠത്തില് വസിഷ്ഠ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, സംസാരത്തിന്റെ മുഴുവൻ നടുങ്കോലായിട്ടുള്ള കുറ്റി ഞാൻ കണ്ടുപിടിച്ചു, എല്ലാ ദുഃഖത്തിന്റെയും വേര് ഞാൻ കണ്ടുപിടിച്ചു. അഹങ്കാരവശാദാപത് അഹങ്കാരാത് ദുരാധയ അഹങ്കാരവശാദീഹ ന അഹങ്കാരാത് പരോരിപുഹു. എല്ലാ ആപത്തിനും മൂലം, എല്ലാ ആശകൾക്കും മൂലം, എല്ലാ ദുഃഖങ്ങൾക്കും മൂലം ഇവനേക്കാളും വലിയൊരു ശത്രുവിനെ ഞാൻ കാണുന്നില്ല. ഉള്ളിലിരുന്നിങ്ങനെ ഞാൻ 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 എന്ന് സ്ഫുരിക്കണം. അപ്പൊ അവൻ എവിടുന്ന് പൊന്തുണു എന്ന് നോക്കുക. എന്ത് വിചാരം വരുമ്പോഴും ഈ വിചാരം ആർക്കു വരണു എന്നൊരു ചോദ്യം. എനിക്ക് വരണു, എനിക്ക്, ഞാൻ ആര്? ഞാൻ എന്ന് പറയണത് എവിടുന്ന് വരണു? ഞാൻ എന്ന് പറയണത് എവിടുന്ന് പൊന്തുണു എന്ന് ഇങ്ങനെ സൂക്ഷ്മം. ആദ്യമൊക്കെ ഞാൻ ആര് എന്നുള്ള ചോദ്യം ചിത്തവൃത്തി കൊണ്ട് തന്നെ ചോദിക്കാം. ക്രമേണ ചോദിക്കേണ്ടി വരില്ല. നമ്മളങ്ങനെ കണ്ട് 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 ഈ അഹങ്കാരം പൊന്തി വരുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ഉള്ളിലേക്ക് പോകും. എവിടുന്ന് പൊന്തുണുവോ അവിടേക്ക് ഉദിക്കും ഇടത്തിൽ ഒടുങ്കും ഉപായം. ഈ ഉദിക്കുന്ന സ്ഥലം, ഈ അഹങ്കാരം എവിടുന്ന് ഉദിക്കണു, അവിടുന്നാണ് നോക്കിയാൽ പ്രാണനും പൊന്തണത്. അവിടുന്നാണ് നോക്കിയാൽ വ്യക്തിത്വത്തിന്റെ മുഴുവൻ കേന്ദ്രം. അതിനെയാണ് ഹൃദയഗ്രന്ഥി എന്ന് പറയണത്. ആ ഹൃദയഗ്രന്ഥിയായ അഹങ്കാരം പൊന്തുന്ന സ്ഥലത്തേക്ക് ആഴ്ന്നു മുങ്ങി അന്വേഷിക്കണം. അതിന് ഒരു ധ്യാന പദ്ധതി, ഒരു യോഗ പദ്ധതിയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയണത്. കൂപേ യഥാ ഗാഢജലേ തഥാന്ത നിമജ്യ ബുദ്ധ്യാശിതയാനിതന്തം പ്രാണം ച വാചം ച നിയമ്യ ചിന്വൻ വിന്ദേത് നിജ അഹംകൃതി മൂലരൂപം. കൂപം എന്ന് വെച്ചാൽ കിണർ. കിണറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ അത് തിരയണ ആൾ എന്ത് ചെയ്യും? ശ്വാസം അടക്കി പിടിച്ച്, വായ അടച്ചു പിടിച്ച് വെള്ളം ഉള്ളിൽ കയറാതിരിക്കാനായിട്ട് ആഴ്ന്നു മുങ്ങി തിരയും. അതുപോലെ അന്തഹ, ഉള്ളില് പ്രാണം ച വാചം ച നിയമ്യ, പ്രാണനെയും അടക്കി വാക്കിനെയും അടക്കി. വാസ്തവത്തിൽ ഈ അന്വേഷണം മൂർച്ച കൂടിയാൽ തന്നെ പ്രാണനും വാക്കും തനിയെ അടങ്ങും. ഈ അന്വേഷണം വളരെ ശ്രദ്ധയോടെ അറ്റൻഷൻ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ പ്രാണനും വാക്കും തനിയെ അടങ്ങും. പക്ഷെ ഇവിടെ ഭഗവാൻ ഒരു സാധന സഹായമായിട്ട് പറഞ്ഞു, പ്രാണം ച വാചം ച നിയമ്യ. വാക്കിനെ, വാക്കും പ്രാണനും ഒക്കെ ഒന്ന് തന്നെ. പ്രാണൻ തന്നെയാണ് വിശപ്പുണ്ടാക്കുന്നത്, ദാഹമുണ്ടാക്കുന്നത്, ഭോഗേച്ഛ ഉണ്ടാക്കുന്നത്. എല്ലാത്തിനും മൂലം പ്രാണൻ. പ്രാണന്റെ വികസിത രൂപമാണ് ഇന്ദ്രിയങ്ങളൊക്കെ. ആ പ്രാണന്റെ സൂക്ഷ്മരൂപമാണ് ചിത്തം. ചിത്തം ചലിച്ചാൽ പ്രാണൻ ചലിക്കും, പ്രാണൻ ചലിച്ചാൽ മനസ്സ് ചലിക്കും. അതുകൊണ്ടാണ് മനസ്സ് വളരെ ചഞ്ചലമായിട്ടുള്ളപ്പോൾ പ്രാണൻ വളരെ വളരെ ഉള്ളിലേക്കും പുറത്തേക്കും വേഗം പോയിക്കൊണ്ടിരിക്കും. മനസ്സ് വളരെ ശാന്തമാവുമ്പോ മുഖത്തെ ഇവിടെ വിരൽ വെച്ച് നോക്കിയാൽ കാറ്റുണ്ടോ ഇല്ലയോ സംശയമായിരിക്കും. ഇവിടെ ഭഗവാൻ ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യാനായിട്ട് പറയുമ്പോ പ്രാണം ച വാചം ച നിയമ്യ എന്ന് പറഞ്ഞു. വാക്കിനെയും പ്രാണനെയും അടക്കി ചിൻവൻ ഉള്ളില് ആഴ്ന്ന് മുങ്ങി അന്വേഷിക്കുക. ഉള്ളില് മുങ്ങുക, മുങ്ങാന്ന് വെച്ചാൽ ബുദ്ധിയെ ഉള്ളിലേക്ക് അങ്ങോട്ട് തിരിച്ചു പിടിക്കുക എന്നർത്ഥം. അപ്പൊ ഇതെങ്ങനെ സാധിക്കുമെന്ന് സംശയിക്കരുത്, വിശ്വസിക്കുക. ആദ്യത്തെ പടി ട്രസ്റ്റ്, ശ്രദ്ധ, വിശ്വാസം. എന്നിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കുക. നമ്മൾ അധികം ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് വേണം തോന്നി കുറച്ചു നേരം ഒന്ന് ശ്രമിച്ചാൽ ഇവിടെ ഉള്ളിലൊരാൾ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം വന്ന് കൈ പിടിച്ചു കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അധികം ഒന്നും വിഷമിക്കണ്ട, ഉള്ളിലൊരാൾ ഇരിക്കുന്നുണ്ട്, ഒരു ശക്തി ഇരിക്കുന്നുണ്ട്, ആ ശക്തി ആകർഷിച്ചോളൂ. നമ്മള് ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. പ്രാണനെയും ശബ്ദവും പുറത്തുവിടാതെ ഞാൻ ആരാണ്, ഞാൻ എന്ന് പറയണത് എവിടുന്നാ പൊന്തി വരണത്? നിമജ്ജ്യ ബുദ്ധ്യാ, സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഉള്ളിലേക്ക് നിമജ്ജനം എന്ന് വെച്ചാൽ മുങ്ങ. ചിൻവൻ ഉള്ളില് അങ്ങനെ അഹങ്കൃതി മൂലരൂപം, അഹങ്കാരത്തിന്റെ മൂലത്തിന് ഞാൻ എന്നുള്ളത് എവിടുന്ന് പൊന്തുണു, ഞാൻ എന്നുള്ളത് എവിടുന്ന് പൊന്തുണു, അതിന്റെ സൂക്ഷ്മമായ ചലനത്തിന് ഉള്ളുകൊണ്ട് അങ്ങനെ ചെകഞ്ഞു നോക്കാം. അങ്ങനെ ചെകഞ്ഞു നോക്കുമ്പോ മൗനേന മജ്ജൻ മനസാ സ്വമൂല ചർച്ചൈവ സത്യാത്മ വിചാരണം സ്യാത് ഏഷോഹം ഏതന്ന മമ സ്വരൂപം ഇതി പ്രമാ സത്യവിചാരണാംഗം. ഈ ആത്മവിചാരമാണ് യഥാർത്ഥത്തില് ആത്മവിചാരം എന്നുള്ളത്, ഇതാണ്. അല്ലാതെ ഈ ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, ഇതൊക്കെ യുക്തിവിചാരം, ഇത് ആത്മവിചാരത്തിന് സഹായമാവുന്ന അംഗമാണ്, അല്ലാതെ യഥാർത്ഥ ആത്മവിചാരമല്ല. ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല എന്നുള്ളതൊക്കെ വിചാരിച്ചാലും അതൊക്കെ വിചാരണ അംഗം, വിചാരിക്കാൻ സഹായം. സെന്റർ എന്താണെന്ന് വെച്ചാൽ ഈ മൗനേന മജ്ജൻ മനസാ സ്വമൂല ചർച്ചൈവ, ഈ മനസ്സ് തന്റെ മൂലത്തിലേക്ക് മൗനമായി മുങ്ങണം. മൗനമായി മുങ്ങാന്ന് വെച്ചാൽ നിശ്ചലമായി മുങ്ങ, ചലിക്കാതെ മുങ്ങ, ചിത്തവൃത്തികളെ പൊന്തിവരാൻ അനുവദിക്കാതെ അതിന്റെ മൂലത്തിലേക്ക് തിരിച്ചുവിടുക. സ്വമൂല ചർച്ച, അവനവന്റെ മൂലം കണ്ടുപിടിക്കുക, മൂലസ്ഥാനം കണ്ടുപിടിക്കുക. ഞാൻ ആരാണ്, ഞാൻ എന്താണ്? ഇത് വിഷമം തോന്നിയാൽ ആരംഭത്തിൽ ഉള്ളിലിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ആരംഭപടിയായിട്ട് ഞാൻ ആരാണ്, ഞാൻ എന്നുള്ളത് എന്താണ്, ആരംഭത്തിൽ അങ്ങനെ ഒന്ന് പരിശീലിച്ചു നോക്കാം. യാതൊരു വിധത്തിലും ധൃതി കൂട്ടേ വേണ്ട. ഉള്ളിലിങ്ങനെ സംശയിച്ചു നോക്കാം, ഞാൻ എന്ന് പറയണത് എന്താ? ഈ കണ്ണിന്റെ ഉള്ളിൽ കൂടെ ആരാ കാണണത്? ഈ ചെവിയുടെ ഉള്ളിൽ കൂടെ ആരാ കേൾക്കണത്? ഈ മൂക്കിലൂടെ ആരാ മണക്കണത്? നാക്കിലൂടെ ആരാ രുചിക്കണത്? ഇതിനകത്ത് ആരാ ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ട് ഞാൻ ഇന്നുണ്ടല്ലോ? കണ്ണടച്ചാലും ചിത്തവൃത്തികളെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാരാ? രാത്രി കിടന്നുറങ്ങിയാൽ സ്വപ്നം കാണുന്ന ആളാരാ? ഇതിനകത്ത് ഇരുന്ന് ഇങ്ങനെ ഒരു വ്യക്തിത്വം സ്പന്ദിക്കണല്ലോ, അതാരാണ്? ഇങ്ങനെ ആരംഭിക്കാം. പതുക്കെ നമുക്ക് ഈ സ്ഫൂർത്തിയെ കാണാൻ കഴിയും. സ്ഫുരണ, സ്ഫുരണയെ ഗ്രഹിച്ചാലേ ആത്മവിചാരം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ജഡമായിട്ട് ചെയ്യാൻ പറ്റില്ല. ആ സ്ഫുരണ സാത്വികമായ മനസ്സിലേ ഗ്രഹിക്കാനും പറ്റുള്ളൂ. മനസ്സ് സാത്വികമായിട്ട് ഇരിക്കുമ്പോഴേ സ്ഫുരണ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. തമോമയമായിട്ട് ഇരിക്കുമ്പോഴോ രാജസികമായിട്ട് ഇരിക്കുമ്പോഴോ പറ്റില്ല. തമോ ഗുണത്തിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കും, ഉറങ്ങിപ്പോകും. രാജസികമായിട്ടിരിക്കുമ്പോ മനസ്സ് എത്ര പിടിച്ചാലും കിട്ടില്ല. പക്ഷെ സാത്വികമായിട്ടിരിക്കുമ്പോ കാണാം ഉള്ളില് ഒരു സ്ഫൂർത്തി. അതിനെങ്ങനെയാ പറയാം? ഒരു പ്രകാശത്തിന്റെ കിരണം. വ്യക്തിത്വം എന്ന് പറയണ നമ്മള് വ്യക്തിത്വം എന്ന് പറയണ ആ സ്ഥാനത്തില് ഒരു പുഷ്കലിച്ച് നിൽക്കണം, തഴച്ചു നിൽക്കുന്ന ബോധസ്ഫൂർത്തി, ചിത്തിന്റെ അനുഭവം. അതങ്ങനെ വികസിച്ച് 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 വരും, അതങ്ങനെ വികസിച്ചു വരും. അത് അതില് ദുഃഖത്തിന്റെ സ്പർശമില്ല, അതിനെ ഒന്ന് തൊട്ടുകഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ ചിത്തവൃത്തികളൊക്കെ വന്നുകൊണ്ടിരിക്കട്ടെ, വന്നുകൊണ്ടിരുന്നാലും അതിനു പുറകിൽ അതങ്ങനെ നിൽക്കും. സദാസമയം അതുണ്ടാവും. അതിന് പ്രത്യേകിച്ച് ഈ ആത്മവിചാരം ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആസനത്തിലിരുന്ന് ധ്യാനം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും ഒക്കെ ഒരു അണ്ടർ കറണ്ടായിട്ട് അതങ്ങനെ ശ്രുതി പോലെ, സംഗീതത്തിന് പുറകിൽ ശ്രുതി പോലെ അതങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതോടെ ഞാൻ മരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഞാൻ എന്നുള്ള സ്ഫൂർത്തിയെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുക. പിടിച്ചുകൊണ്ടിരുന്നാൽ ഈ അഹങ്കാരം എന്ന് നമ്മൾ പറയുന്ന സാധനം തന്നെ അതിന്റെ കാരമൊക്കെ കളഞ്ഞിട്ട് അഹംബോധമായിട്ട് നിൽക്കും. അഹംബോധമായിട്ട് തെളിയും. അഹം പദാർത്ഥം, അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താപി ഭാവദർശന. ആചാര്യസ്വാമികൾ മനോഹരമായിട്ട് വിവേക ചൂടാമണിയില് അഹം പദാർത്ഥം എന്നുള്ള വാക്കാണ് പ്രയോഗിക്കുന്നത്. നാരായണ ഗുരുസ്വാമി ഇതിനെ ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു, അഹമഹമെന്ന് ഉലകരുഴപ്പത് ആരായുകിൽ അകമേ പലതല്ലതേകമാകും അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അഹങ്കാരം പോയിട്ട് അഹം പൊരുൾ, അതാണ് അഹം പദാർത്ഥം എന്നുവെച്ചാൽ അഹങ്കാരത്തിന്റെ സ്ഥാനത്ത് കേവല അസ്തിത്വമാത്രമായ ബോധം, ചിതാകാശം, വാസനാസ്പർശമേൽക്കാത്ത ദഹരാകാശം, വാസനാസ്പർശമേൽക്കാത്ത ദഹരാകാശം, ആ ചിതാകാശമാണ് ഞാൻ, അതാണ് എന്റെ യഥാർത്ഥ ഉണ്മയായ സ്വരൂപം. ഇത് മുങ്ങിക്കൊണ്ടേയിരിക്കണം, വീണ്ടും 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 ഉള്ളിൽ മജ്ജനം, മൗനേന മജ്ജൻ, അതാണ് ഭഗവാൻ മജ്ജനം എന്ന് പറഞ്ഞത്. ഗവേഷണാത് പ്രാപ്യ ഹൃദന്തരം തത് പതേത് അഹന്ത പരിഭുഗ്ന ശീർഷ അതാഹം അന്യത് സ്ഫുരതി പ്രകൃഷ്ടം നാഹംകൃതി തത് പരമേവ പൂർണം. മനോഹരമായ എന്താ പറയാ, റെവലേഷൻ, ദർശനമാണ് അടുത്ത ശ്ലോകം. ഭഗവാൻ പറഞ്ഞത് ഗവേഷണാത് പ്രാപ്യ ഹൃദന്തരം, ഈ അഹങ്കാരം എവിടുന്ന് പൊന്തുണു എന്ന് ഗവേഷണം ചെയ്ത് ഹൃദയത്തിന്റെ ഉള്ളിലെത്തി നിന്നാൽ, ഹൃദയത്തിന്റെ ഉള്ളിലെത്തി നിന്നാൽ പതേദഹന്ത പരിഭുഗ്ന ശീർഷ, കുട്ടിക്കരണം അറിയാന്ന് പറയും, കുപ്രകുത്തി വീഴ. ഈ അഹങ്കാരം പരിഭുഗ്ന ശീർഷ, തലകുത്തി വീഴും, തലകുത്തി ഉള്ളിലേക്ക് വീഴും. അത്ര അഹങ്ക പരിഭുഗ്ന ശീർഷ, ഈ അഹം എവിടുന്ന് പൊന്തുണു എന്ന് അതിനെ വിപരീതീകരണം ചെയ്തിട്ട്. വേദാന്തികൾക്ക് എല്ലാവർക്കും അറിയാം അഹങ്കാരത്തിന് ഒരു സ്വരൂപമല്ല, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് മൂന്നും അഹങ്കാരത്തിന്റെ മണ്ഡലങ്ങളാണ്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം നമ്മളിപ്പോ ഉണർന്നിരിക്കുകയാണെന്നാണ്. വാസ്തവത്തിൽ ഉറക്കത്തിന്റെ ശേഷം സ്വപ്നം, സ്വപ്നത്തിന് ശേഷമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു ഉറക്കത്തിന്റെ പാറക്കല്ലിട്ട് മൂടിയിരിക്കുകയാണ്, അതിന്റെ മേലെ കെട്ടിപ്പടുത്തതാണ് ഈ ജാഗ്രത എന്ന് പറയുന്ന കെട്ടിടം. അപ്പോ ഇതൊക്കെ അഹങ്കാരത്തിന്റെ അംശങ്ങളാണ്. പക്ഷേ ഭഗവാൻ പറഞ്ഞു അങ്ങനെ അഹങ്കാരത്തിന്റെ ഡൈമെൻഷൻസ് നോക്കിക്കൊണ്ടുപോയാൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി മാത്രമല്ല അനേക ലോകങ്ങളും അനേക അനുഭവങ്ങളും ഒക്കെ പൊന്തിവരും. അപ്പോ അഹങ്കാരത്തിന് ഒരേ ഒരു രൂപമേ ഉള്ളൂ എന്ന് കരുതണം. അതെന്താന്ന് വെച്ചാൽ അഹങ്കാര വൃത്തി, ഞാൻ എന്നുള്ള വൃത്തി, അല്ലാതെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നോ അതിൽ നിന്ന് വികസിച്ചിട്ടുള്ള രൂപങ്ങളൊന്നും തൽക്കാലത്തിലേക്ക് അന്വേഷിക്കാൻ പോട്ടെ. ഈ അഹംവൃത്തിയുടെ മൂലം അന്വേഷിച്ചാൽ തന്നെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾക്കൊക്കെ സാക്ഷിഭൂതമായിട്ടുള്ള അധിഷ്ഠാന വസ്തു പ്രകാശിക്കും. അഹങ്കാരത്തിനെ നിരന്തരം ആരാഞ്ഞുകൊണ്ടിരുന്നാൽ പതേതഹന്ത പരിഭുഗ്ന ശീർഷ, ആ അഹങ്കാരം പോയിട്ട് അവിടെ എന്താവെന്ന് വെച്ചാൽ അന്യസ്ഫുരതി പ്രകൃഷ്ടം. പ്രകൃഷ്ടം എന്ന് വെച്ചാൽ ബലമായിട്ട് മറ്റൊന്ന് പ്രകാശിക്കുന്നതാണ് അവിടെ. ഈ അഹങ്കാരം ഉണ്ടായിരുന്ന സ്ഥാനത്ത് അഹമഹമിതി മറ്റൊന്ന് ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കും. അത് അഹങ്കാരമാവുന്ന ഞാനല്ല, അഹങ്കൃതി ഹീത്തത്, അത് അഹങ്കൃതിയല്ല. പരമേവ പൂർണ്ണം, അത് പൂർണ്ണമായ ബ്രഹ്മവസ്തു, അഖണ്ഡമായ ബോധം. അഖണ്ഡം എന്ന് വെച്ചാൽ ഇൻഡിവിസിബിൾ, അതായത് ഖണ്ഡമില്ലാത്തതെന്നർത്ഥം അല്ലെ. അഖണ്ഡം എന്ന് വെച്ചാൽ പരന്നങ്ങനെ തോന്നണ്ട. അഖണ്ഡം എന്ന് വെച്ചാൽ മുറിവില്ലാത്തതോ എന്നർത്ഥം. ബോധത്തിൽ മാത്രം മുറിവില്ല, അഹങ്കാരത്തിൽ മുറിവുണ്ട്.
അഹങ്കാരം പൊന്തുണു പോണു, ജാഗ്രതത്തിലൊരു അഹങ്കാരം, സ്വപ്നത്തിലൊരു അഹങ്കാരം, സുഷുതിയിലൊരു അഹങ്കാരം. പക്ഷെ ഈ അഹങ്കാരമൊക്കെ വന്നു പോകുമ്പോഴും മനസ്സിലെ ചിത്തവൃത്തികളൊക്കെ വന്നു പോകുമ്പോഴും ബുദ്ധി ഉണർന്നും ഉറങ്ങിയും ഇരിക്കുമ്പോഴും ഉറങ്ങാതെ ഉണരാതെ പോകാതെ വരാതെ ശാശ്വതമായി ഉണ്ട് എന്നുള്ള അനുഭവരൂപമായി വികസിച്ച് നിൽക്കുന്ന അസ്തിത്വമാത്രമായ വസ്തു അത് ഞാൻ. അത് തടസ്സമില്ലാതെ ആവുമ്പോ പ്രകാശിക്കും. യഥാ യഥാ പ്രത്യേകവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസന നിശേഷമോക്ഷേ സതി വാസനാനാം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. എപ്പോ എപ്പോ മനസ്സ് ഇങ്ങനെ പുറമേക്ക് അലയുന്നത് വിട്ടിട്ട് ഉള്ളിലേക്ക് തിരിഞ്ഞ് എവിടുന്ന് ഈ അഹങ്കാരം പൊന്തുണോന്ന് ആരാഞ്ഞുകൊണ്ട് ഹൃദയത്തിലൊന്ന് മുങ്ങണുവോ, ലോകബോധം വിട്ട് ദേഹാത്മഭാവം ഇറ്റ് മഹർഷിയോടത്ത് പറയുന്നുണ്ട്, ആത്മതീർത്ഥത്തിൽ തോയുന്ന ഈ ശരീരബോധത്തിനെ വിട്ടിട്ട്, എന്നുവെച്ചാൽ വിട്ടിട്ടെന്ന് വെച്ചാൽ നിഷേധിക്കുന്നു വേണ്ട, വാസ്തവത്തിൽ നമുക്ക് ശരീരബോധം എപ്പോഴാ ഉള്ളത്? ശരീരത്തിൽ വേദനയോ വല്ലതും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ അധിക സമയം ശരീരത്തിനെ നമ്മൾ തൂക്കിക്കൊണ്ട് നടക്കുന്നതായിട്ട് അറിയണ്ടോ? വേറെന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അപ്പൊ ശരീരം ഉണ്ടെന്ന് അറിയാം, വേറെ ഉണ്ടെന്ന് അറിയാം അല്ലേ? അല്ലെങ്കിൽ ശരീരമായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല, ഉണ്ടെന്നുള്ള അജ്ഞാനം മാത്രമേ ഉള്ളൂ, വലിയ ബന്ധമൊന്നും നമുക്കില്ല. ചെറിയ ഒരു അനസ്തീഷ്യ കൊടുത്താൽ അപ്പൊ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ വെട്ടി മുറിച്ച് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടും അറിയുന്നില്ല, ഉറങ്ങി എഴുന്നേൽക്കണ പോലെ കുറെ കഴിയുമ്പോൾ അറിയില്ല. വലിയ ശരീരബോധമൊന്നും ഇല്ല, ഉണ്ടെന്നൊന്നും വിചാരിച്ചു ഉണ്ടാക്കാതിരുന്നാൽ മതി. ഭഗവാനായിട്ട് നമ്മളെ അത്ര കഷ്ടപ്പെടുത്തി ശരീരബോധമൊന്നും വെച്ചിട്ടില്ല, പക്ഷെ നമ്മൾ അതിന്റെ മേലെ പൗഡർ ഇട്ടിട്ടും ഡൈ ചെയ്തിട്ടും വേഷം കെട്ടിയിട്ടും എന്നെ എല്ലാവരും നോക്കുമല്ലോ എന്നുള്ള വിചാരത്തിൽ അതിനെ വലിച്ചു കയറ്റുക, അതങ്ങോട്ട് വിടുക. അതാണ് ദേഹാത്മഭാവം ഇറ്റ്, ലോകത്തിനെ വിട്ട് ഇറ്റ്. മനസ്സിനെ മനസ്സ് ഇറ്റ് മനസ്സിനെ ഇങ്ങടെ സ്വാത്മതീർത്ഥത്തില് ആത്മാവാകുന്ന തീർത്ഥത്തില് തോയിന്ന് വെച്ചാൽ ഡിപ്പ് മുക്ക, സ്വരൂപത്തിൽ അങ്ങടെ മുക്ക, മജ്ജനം അങ്ങനെ ഒരിക്കെ മുക്കി. ഞാൻ ആര്, എന്റെ സ്വരൂപം എന്താണെന്ന് അങ്ങനെ വിചാരം ചെയ്തു. ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾക്ക് അതിന്റെ പടിയൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ? മനസ്സാദ്യം ഉള്ളിൽ ചിത്തവൃത്തികളെ കൊണ്ടുവരും, ക്രമേണ ഈ ചിത്തവൃത്തികളൊക്കെ എവിടുന്ന് പൊന്തുണു എന്ന് ആരാഞ്ഞ് ഹൃദയത്തിൽ ചെല്ലും. ഇടയ്ക്കൊക്കെ ഈ സാക്ഷിപ്രകാശത്തിന്റെ ദർശനം നമുക്കുണ്ടാകും. വിജ്ഞാന ആത്മാ ആ സാക്ഷിപ്രകാശവും കടന്ന് കേവല അസ്തിത്വമാത്രമായ ആ സ്ഥിതി, ആ അസ്തിത്വമാത്രമായ സ്ഥിതി, അവിടെ വാസനകളാണ് വീണ്ടും ചിത്തത്തിനെ പൊന്തിച്ചു കൊണ്ടുവരുന്നത് അല്ലെ? വാസനകളാണ് വീണ്ടും മനസ്സിനെ പൊന്തിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ വാസനാക്ഷയം ഏർപ്പെടുമ്പോ ആത്മാനുഭൂതി, വീണ്ടും വാസനകള് മനസ്സിനെ ചലിപ്പിക്കും. അല്ലെങ്കിൽ ധ്യാനത്തിലേ ഇരിക്കാൻ എന്താ വിഷമം? വാസനകൾ വീണ്ടും പൊന്തിച്ചു കൊണ്ടുവരുന്നു മനസ്സിനെ അല്ലെ? വാസന ക്ഷയിക്കും തോറും ഈ ആത്മാനുഭൂതി തെളിഞ്ഞു 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 വരും. നിശേഷമോക്ഷേസ ഓരോരിക്കെ ചെന്ന് മുങ്ങുമ്പോഴും അല്പം വാസന ക്ഷയിക്കും, ഓരോരിക്കെ സ്വരൂപസ്ഥിതിയിൽ നിൽക്കുമ്പോഴും വാസന അല്പം ക്ഷയിക്കും. ഇപ്പോ ഇവിടെ ഞാൻ എന്നുള്ള ഉണർവ് അതിൽ നിൽക്കുമ്പോ വാസനാക്ഷയം, വാസനകളുടെ സ്വരൂപം എന്താണ്? ഭാവിയിലേക്കും ഭൂതത്തിലേക്കും ഭാവിയിലേക്കും ഭൂതത്തിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. ഭൂതത്തിലേക്കും ഭാവിയിലേക്കും പോവാൻ അനുവദിക്കാതെ വർത്തമാനകാല സ്വരൂപമായ അഹമസ്മി എന്നുള്ള ബോധത്തില്, ഞാൻ ഉണ്ട് എന്നുള്ള ബോധത്തില് ചലിക്കാതെ ഒരു ക്ഷണം നിന്നാൽ മതി. അധിക നേരമൊന്നും വേണ്ട, ഒരു ക്ഷണ നേരം നിന്നാൽ, ഒരു സെക്കൻഡ്, സ്പ്ലിറ്റ് സെക്കൻഡ് നിന്നാൽ അത്രയും വാസനാക്ഷയം. ഇങ്ങനെ അനേക വട്ടം ഈ സ്വരൂപ സുഖത്തില് മുങ്ങി 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 വാസനകളുടെ ബലം മനസ്സ് ഇറ്റുപോകും എന്നാണ് മഹർഷി പറഞ്ഞ ഒരു വാക്ക്. ഇറ്റ് ഇറ്റെന്ന് വെച്ചാൽ മനസ്സിനോട് യുദ്ധം ചെയ്യുമൊന്നും വേണ്ട. നമ്മളിപ്പോ ഒരു ഇരുമ്പ് കഷ്ടം അവിടെ ഇട്ടുവെച്ചാൽ, നമ്മൾ അതിന് ദിവസം എടുത്ത് തുടയ്ക്കുകയൊന്നും ചെയ്യണില്ല, അവിടെ തന്നെ ഇട്ടു വെച്ചു എന്ന് വെച്ചാൽ അത് തുരുപിടിച്ചു പോവാനായിട്ട് നമ്മൾ വലതും ചെയ്യണോ? മഴ പെയ്ത് സൂര്യന്റെ കാറ്റ് മഴ ഇതൊക്കെ അതിനെ ക്രമേണ പൊടിച്ചു കളഞ്ഞോളൂ അല്ലെ? അതുപോലെ മനസ്സിനെ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ തന്നെ അത് ഇറ്റുപോകും. നമ്മൾ അതിന് ചെയ്ത് ചെയ്തിട്ടാണ് അതിനെന്തൊക്കെയോ ചെയ്യണത്, കുഴപ്പമുണ്ടാക്കണം. അപ്പൊ മനസ്സിനെ സ്വരൂപത്തിൽ ഇരുത്തുക എന്ന് വെച്ചാൽ തന്നെ അർത്ഥം എന്താ? ചലിക്കാതെ നിർത്തുക, കർമ്മോന്മുഖതയിൽ നിന്ന് പിൻവലിക്കുക, നിശ്ചല തത്വം. ഒരു ക്ഷണനേരം ഉണ്ടായാൽ വലിയ കാര്യം കേട്ടോ. ഒരു ക്ഷണനേരം, ഒരു ക്ഷണം, ഇങ്ങനെ അനേക ക്ഷണങ്ങളാണ് ഒരു മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ ആവണത്. അങ്ങനെ ഇരുന്നാൽ അഹങ്കാരത്തിന്റെ സ്ഥാനത്തിൽ പരിപൂർണമായ വസ്തു പ്രകാശിക്കും. മറ്റൊന്ന് ഞാൻ എന്ന് സ്ഫുരിക്കും എന്നാണ് മഹർഷി പറയുന്നത്. ഇവിടെ അഹങ്കാരത്തിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് സ്ഫുരിക്കും. ആ സ്ഫുരിക്കണതിന് അഹങ്കൃതി, അത് അഹങ്കാരമല്ല, പരമേവ പൂർണം, ആ പൂർണമായ പരമവസ്തു. അത് തന്നെയാണ് അഖണ്ഡമായ ബോധം. അതില് യാതൊരുവിധ ദേശകാലങ്ങളൊന്നും അതിലില്ല. അതിനെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ദേശം കാലം ഒക്കെ എന്നിലാണ് ഇരിക്കുന്നത്, ഞാനല്ല ദേശകാലത്തിൽ ഇരിക്കുന്നത്. ദേശകാലങ്ങളൊക്കെ എന്നിലാണ് ഇരിക്കുന്നത്, ഞാൻ ദേശകാലങ്ങളിലല്ല. ദേശവും കാലവും ഒക്കെ മനസ്സിന്റെ ചാപല്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കുടുംബവും വീടും പ്രപഞ്ചവും ഒക്കെ എന്നിലാണ് ഇരിക്കുന്നത്, ഞാൻ കുടുംബത്തിലോ വീട്ടിലോ അല്ല. ആ അവസ്ഥയിലാണ് ജനക മഹാരാജാവ് പറഞ്ഞത്, മൈ അനന്ത സുഖാംബോധവും ബഹുധാ വിശ്വവീചയ. ഞാനാവുന്ന ആനന്ദ സുഖസമുദ്രത്തില് എത്രയോ പ്രപഞ്ചങ്ങൾ ഉദ്ഭവിക്കണു, നിൽക്കണു, അസ്തമിക്കണു. എനിക്ക് യാതൊരു കൂടുതലും ഇല്ല, കുറവുമില്ല, ഞാൻ പൂർണ്ണമായി നിൽക്കണു. അപ്പോ അഹങ്കാരം എവിടുന്ന് പൊന്തുണു? നമുക്ക് സാധന എന്താന്ന് വെച്ചാൽ ഞാൻ ആരാ എന്നുള്ള വിചാരം. അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും നാമം ചൊല്ലുമ്പോഴും ഒക്കെ, നാമം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമ്പോ ഇടയ്ക്ക് ഒരു സെക്കൻഡ് നിർത്തിയിട്ട് ഈ നാമം ചൊല്ലണ ഞാൻ ആരാണ്, ഈ ജപിക്കണ ഞാൻ ആരാണ്, ജപം ചെയ്യണ ഞാൻ ആരാണ്, അങ്ങനെ ചെയ്താൽ കുറച്ചു നേരം മനസ്സ് ആ മൂലത്തിൽ ചെന്ന് നിൽക്കും. അതിന് മൂലത്തിൽ നിൽക്കാനുള്ള ശക്തി തന്നെയാണ് ആത്മനിഷ്ഠ. ആ മൂലത്തുനിന്ന് പൊന്തി 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 വീണ്ടും അലയും. അലയുമ്പോഴൊക്കെ ഒരു വഴിയേ ഉള്ളൂ. ഭഗവാൻ ഗീതയിൽ പറയുന്ന പോലെ എപ്പോഴൊക്കെ അലയണോ അതിനെ അപ്പോഴൊക്കെ പിടിച്ചു കൊണ്ടുവരിക. എങ്ങോട്ടൊക്കെ അലയണോ അവിടെ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് സ്വരൂപത്തിൽ ഇരുത്താം. ഹൃദയത്തിൽ സുഖം കണ്ടാൽ പിന്നെ അലയില്ല. ഹൃദയത്തിൽ സുഖം കണ്ടാൽ പിന്നെ അലയില്ല. പൂർണമായ അമൃത കുംഭം നിറച്ചു വെച്ച പോലെ ആനന്ദം ഹൃദയത്തിലുണ്ടാവും. ആനന്ദരൂപം അമൃതം യത് വിഭാതി. ഉപനിഷത്തിലെ ഋഷി തന്റെ ഹൃദയത്തിലുള്ള ആനന്ദ അനുഭൂതിയെ പറയാണ്, ആനന്ദരൂപം അമൃതം യത് വിഭാതി. ഒരു മാണിക്യവാചകർ പറഞ്ഞു, അനുഭൂതി എങ്ങനെയുണ്ട് ഹൃദയത്തിൽ, ആ ശിവാനന്ദം, ആ ശിവബോധം പ്രകാശിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, കറന്തപാൽ കണ്ണലോട് നെയ് കലന്താർ പോലെ ശിരന്ത അടിയാ ചിന്തനയുൾ തേനൂറി നിന്ന് പിറന്ത പിറപ്പറുക്കും എങ്കൾ പെരുമാൻ. നല്ല കറന്നെടുത്ത പാലില് ഒരു ലൗകിക ഉപമാനമാണ്. നെയ് കലർന്ന് തേനൂറി അത് ആസ്വദിക്കുമ്പോൾ നാക്കിന് എന്തൊരു രുചിയുണ്ടോ, ആ രുചി ഒന്നും ഇതിനോട് ഉപമിക്കാൻ പറ്റില്ല, ഹീനോപമയാണ്. പക്ഷെ ആ ആനന്ദം ഹൃദയത്തിൽ, ആ ആനന്ദം അഹങ്കാരം എവിടുന്ന് പൊന്തുണോ ആ പൊന്തുണ മൂലത്തിൽ അടങ്ങുമ്പോൾ ഉണ്ടാവും. ഇതല്പം അനുഭവിച്ചാൽ തന്നെ ജീവിതം ധന്യമായി. അഹംകൃതിം യോ ലസതി ഗ്രസിത്വ കിം തസ്യ കാര്യം പരിശിഷ്ടമസ്തി കിഞ്ചിത് വിജാനാദി സ ആത്മനഃ അന്യത്.